അത് അഖണ്ഡബോധമാണ്, അവിച്ഛിന്ന ബോധമാണ്. നമ്മൾ ദൂരത്തുനിന്ന് മലകളെയൊക്കെ കാണുമ്പോൾ മലകളൊക്കെ നമ്മളുടെ കണ്ണിന്റെ ഉള്ളിൽ അടങ്ങുന്ന അത്രമാത്രം വലുപ്പമുള്ളതായിട്ട് കാണും. അടുത്തു പോകും തോറും ആ മലകൾ വലുതായി വലുതായി വരും. നമ്മൾ ആ മലയിൽ കയറിയാൽ നമ്മൾ അതിൽ വെറും ഒരു പൊടിയായിട്ട് മാറും. അതിലെവിടെയെങ്കിലും ഒരു ഗുഹയിൽ പോയാലോ മറഞ്ഞു പോകും. അതുപോലെയാണ് ഇപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഈ അഹന്ത ഇപ്പൊ ഈ ശരീരത്തിന്റെ ഉള്ളിൽ അടങ്ങിയതായിട്ട്, ആ മലകളൊക്കെ കണ്ണിലടങ്ങിയതായിട്ട് കാണുന്ന പോലെ നമ്മളിൽ ഈ ഞാൻ എന്നുള്ളത് ഈ ശരീരത്തിൽ ഹൃദയാന്തർഭാഗത്ത് അടങ്ങിയതായിട്ട് തോന്നുന്നു. നമ്മൾ അതിനെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ഓർമ്മിച്ചുകൊണ്ട് സമീപിക്കണം. സമീപിക്കൽ എങ്ങനെയാ? ആത്മവിചാരം എന്താണ്? ആദ്യം ഓർമ്മിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവിനെ തിരയുമ്പോ വാച്ച് കാണാനില്ലെങ്കിൽ എന്ത് ചെയ്യും? വാച്ചിന്റെ കളറും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തിരയും അല്ലേ? തിരഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോ അതേ അതിന്റെ സ്വരൂപം അറിഞ്ഞ്, ഒരു സ്പെഷ്യാലിറ്റി അറിഞ്ഞ് കണ്ടുപിടിക്കുക. അതേപോലെ എല്ലാം ഒരേപോലെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ചൊല്ലുണ്ട്, തിരുപ്പതിയിൽ പോയി ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞയച്ചു അത്ര. തിരുപ്പതിയിൽ എന്താ ആളുടെ പേര്? വെങ്കട്ടരമണൻ. എന്താ രൂപം? തല മൊട്ടയടിച്ചിട്ടുണ്ടാവും. കണ്ടുപിടിക്കാൻ പറ്റുമോ? തിരുപ്പതിയിൽ തല മൊട്ടയടിച്ച ആള് വെങ്കട്ടരമണൻ എന്ന് പേര് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാ എവിടെ പോയാലും വെങ്കട്ടരമണനായിരിക്കും, തല മൊട്ടയടിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക. അതുപോലെ ആത്മാവിനെ കണ്ടെത്തണം. എന്താണ് അതിന്റെ സ്വരൂപം? അത് നിങ്ങളിൽ തന്നെ കേന്ദ്രമായിട്ട് ഞാൻ ഞാൻ എന്ന അനുഭവമായിട്ട് തോന്നുന്നു. അത് അനന്വയമാണ്. എന്താന്ന് വെച്ചാൽ ആ അനുഭവം വേറെ ഒരിടത്തുമില്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷനേയില്ല. ഒരിടത്തും അനുഭവമില്ല. മൈക്കിൽ അനുഭവമില്ല, പുസ്തകം അനുഭവമില്ല, നിങ്ങളാരും എനിക്ക് അനുഭവമില്ല. നിങ്ങളൊക്കെ തന്നെ എന്റെ ഇന്ദ്രിയവേദ്യമായിട്ടുള്ള രൂപങ്ങളാണ്. എനിക്ക് അനുഭവമുള്ളത് ഒരൊറ്റ കാര്യം മാത്രം, എന്നിൽ ഞാൻ ഞാൻ എന്ന് യാതൊന്ന് നർത്തനം ചെയ്യുന്നു, അതുമാത്രം. അത് തന്നെ ഈശ്വരസ്വരൂപം, ദക്ഷിണാമൂർത്തി സ്വരൂപം, കൃഷ്ണസ്വരൂപം. കൃഷ്ണൻ ഗീതയിൽ അഹം ആത്മാഗുഢാകേശ സർവഭൂതാശയസ്ഥിത. ഹേ അർജുന, എല്ലാവരുടെയും ഹൃദയത്തിൽ, ഹൃദയമാവുന്ന ഗുഹയിൽ യാതൊന്ന് ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നുവോ അത് ആത്മാവാണ്. അതിനെ അന്വേഷിച്ച് കണ്ടെത്തു. അഹം ആദിശ്യ മധ്യം ച, ഈ ശരീരം ഉദിക്കുന്നതിനു മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ശരീരം മരിച്ചു കഴിയുമ്പോഴും ഞാൻ ഉണ്ടാവും. ശരീരവും മറ്റുമൊക്കെ മധ്യത്തിൽ വന്നിട്ട് പോകുന്നു. അഹം എന്നുള്ള അനുഭവത്തിന് ആദിയുമില്ല, അന്തവുമില്ല. അപ്പൊ ആ അഹം എന്നുള്ള കേന്ദ്രസ്ഥാനത്തില് ഈശ്വരനെ അന്വേഷിക്കുക. അഹം പദാർത്ഥം ഈശ്വരനെ. ശൈവസിദ്ധാന്തത്തിൽ ഒരു ശ്ലോകമുണ്ട്, ശിവനെ സ്തുതിക്കുകയാണ്. ഞാൻ ആ ശ്ലോകം ആദ്യം കണ്ടപ്പോ ആശ്ചര്യപ്പെട്ടുപോയി. ബ്രഹ്മസൂത്രത്തിന് ആദ്യ ധ്യാന ശ്ലോകമായിട്ട് എഴുതിയിരിക്കുകയാണ് ശ്രീകണ്ഠഭാഷ്യം. അത്ഭുതപ്പെട്ടുപോയി ആ ശ്ലോകം കണ്ടപ്പോ. എന്താ, എങ്ങനെയാ ശിവനെ സ്തുതിക്കുന്നത് എന്ന് വെച്ചാൽ, നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനേന. നമോ അഹം പദ അർത്ഥായ എന്നാണ്. അഹം പദത്തിന്റെ അർത്ഥമായിട്ടുള്ള ശിവന് നമസ്കാരം. സച്ചിദാനന്ദരൂപനായ ശിവന് നമസ്കാരം. ഞാൻ ഞാൻ എന്ന് യാതൊന്ന് ഉള്ളിൽ ദിവ്യനർത്തനം ചെയ്യുന്നു, അതിന്റെ മൂലപ്പൊരുൾ. അതിനെ അന്വേഷിച്ചു നോക്കിയാൽ ശിവൻ പ്രകാശിക്കും. പുറമേക്ക് വരുന്ന ശിവൻ ഈ അഹംബോധത്തിൽ ഉണ്ടാകുന്ന ഒരു അല മാത്രമാണ്, അത് വന്നിട്ട് പോകും. പക്ഷേ അതിന് അധിഷ്ഠാനമായിട്ടുള്ള ശിവൻ നമ്മളിൽ ഇരിക്കുന്നു, ഈ കാണുന്നവനിൽ ഇരിക്കുന്നു. കാണപ്പെടുന്ന വസ്തുവല്ല. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. പുറമേക്ക് വിഷയങ്ങളെയൊക്കെ കാണുന്നു. എങ്ങനെ? കണ്ണുകൊണ്ട് കാണുന്നു. കണ്ണുകൊണ്ട് എങ്ങനെ കാണും? മനമാകുന്ന കണ്ണ്, കണ്ണില്ലെങ്കിലും മനസ്സുകൊണ്ട് കാണും. സ്വപ്നത്തിൽ പലതും മനസ്സിലുണ്ടാവുന്നതിനെയൊക്കെ കാണുന്നു. അതിനു കണ്ണായിരുന്ന പൊരുൾ, മനസ്സിനു പുറകിൽ ഒരു കണ്ണുണ്ട്. സുഷുപ്തിയിൽ മനസ്സില്ലാത്തതിനെയും അത് റെക്കോർഡ് ചെയ്ത് പറയുന്നു. അപ്പോ മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ, അതാണ് കണ്ണൻ എന്ന് ഭഗവാന് പേര്. എല്ലാത്തിനും കണ്ണായിട്ടുള്ളവൻ. രമണ മഹർഷി അക്ഷരമണിമാലയിൽ ഒരു പാട്ടിൽ പാടി, കണ്ണുക്ക് കണ്ണായി കൺ ഇൻട്രി കാൺ ഉനൈ കാണുവത് എവർ പാർ അരുണാചല എന്ന്. ഹേ അരുണാചല, കണ്ണിന് കണ്ണായി കണ്ണില്ലാതെ കാണുന്ന അങ്ങയെ കാണാൻ ആർക്ക് കഴിയും? അവിടുന്ന് കാണുക എന്നാണ് പാട്ടിന്റെ അർത്ഥം. കണ്ണിന് കണ്ണായി കണ്ണില്ലാതെ കാണുന്ന അങ്ങയെ കാണാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് അങ്ങ് കാണുക എന്നാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് ബുദ്ധിയാവുന്ന കണ്ണ്, എല്ലാത്തിനും പുറകിൽ പ്രജ്ഞാനേത്രോ വൈ ലോകഹ എന്ന് ഉപനിഷത്ത്. പ്രജ്ഞയാകുന്ന നേത്രം, ആ പ്രജ്ഞയാകുന്ന നേത്രത്തിനെ കാണാൻ മറ്റൊരു കണ്ണില്ല. അങ്ങനെ ഒരു കണ്ണുണ്ടെങ്കിൽ അത് ഇതിനെക്കാളും സൂക്ഷ്മമായി പോകും, അത് അനന്തമായിട്ട് പോകും. അപ്പൊ സ്വയമേവ കണ്ണാണ് ബോധം, ബോധചക്ഷുസ്. ആ ബോധചക്ഷുസിനെ കാണാൻ മറ്റൊരു കണ്ണില്ലാത്തതുകൊണ്ട് അത് സ്വയമേവ തന്നെ കാണണം. സ്വയമേവ അത്, അതാണ് മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നത്. നമ്മൾ ശിവന് മൂന്നാമത്തെ കണ്ണ് നെറ്റിയിലൊക്കെ വരച്ചു വയ്ക്കും. അത് കണ്ടാൽ നമുക്ക് ചിലപ്പോ പേപ്പറിലൊക്കെ കാണും അല്ലേ, കുട്ടികൾ മൂന്ന് കൈയോടെ ജനിച്ചു, നാല് കൈയോടെ ജനിച്ചു. അതുപോലെ എന്തോ സ്പെഷ്യാലിറ്റി ആണോ മൂന്ന് കണ്ണ്? മൂന്ന് കണ്ണ് എന്താ? എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ മൂന്നാമത്തെ കണ്ണ്. ആ മൂന്നാമത്തെ കണ്ണ് മാത്രമാണ് യഥാർത്ഥ കണ്ണ്. ആ കണ്ണാണ് ഈ രണ്ട് കണ്ണുകളിലൂടെ കാണുന്നത്. ബോധചക്ഷുസ്, ജ്ഞാനമാവുന്ന കണ്ണ്. ആ കണ്ണിനെ കാണാൻ മറ്റൊരു കണ്ണ് വേണ്ട, അത് സ്വയമേവ അറിയുന്നു. സ്വബോധേ എന്ന അന്യബോധേച്ഛ ബോധരൂപതയാ ആത്മനഃ ന ദീപസ്യ അന്യദീപേച്ഛ യഥാ സ്വാത്മപ്രകാശനെ. ഒരു വിളക്ക് ഉണ്ടെന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട, അതുപോലെ ഈ ബോധമുണ്ടെന്നറിയാൻ മറ്റൊരു ബോധം വേണ്ട, അത് സ്വയം പ്രകാശം. അത് തന്നെ ഗീതയിൽ ഭഗവാൻ, ജ്യോതിഷാം അപി തദ് ജ്യോതി തമസഃ പരം ഉച്ചത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം എന്ന്. ഹൃദയത്തിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സെന്ററിൽ ഇരുന്നു കൊണ്ട് അറിവായിട്ടും അറിയപ്പെടുന്ന വസ്തുവായിട്ടും പരമാത്മജ്ഞാനം കൊണ്ട് അനുഭവിക്കേണ്ട സത്യമായിട്ടും അത് ഹൃദി സർവസ്യ വിഷ്ഠിതം. നമ്മളുടെ സെന്ററിൽ അത് വർത്തിക്കുന്നു. ആ ബോധം നമ്മളുടെ സ്വരൂപം. അതാണ് ഇവിടെ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ ചിദാനന്ദരൂപമായ ബോധത്തിനെ ശ്രദ്ധിച്ചാൽ അതല്ലാത്തതായതൊക്കെ വിട്ടുപോകും. നമ്മൾ പറഞ്ഞു, അക്ഷരത്തിനെ അറിഞ്ഞാലും പിന്നെയും വാസനകള്, രാഗം, ദ്വേഷവും ഒക്കെ തടസ്സം ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ ആ രാഗദ്വേഷങ്ങളെ ഒന്നും നീക്കാനായിക്കൊണ്ട് നമ്മൾ പ്രയത്നം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അക്ഷരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നാൽ ബാക്കിയുള്ളതൊക്കെ, ക്ഷരമൊക്കെ തനിയെ വിട്ടുപോയിക്കും. യഥാ പ്രത്യഗവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാഹം നിശേഷമോക്ഷേ സതി വാസനാനം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. ആദ്യം ആത്മാനുഭൂതി ഉണ്ടാവുന്നു. എങ്ങനെ? ഞാൻ എന്നുള്ള ബോധം തെളിഞ്ഞു ജ്വലിക്കുന്നു. പലർക്കും ഒരു ഗ്ലിംസ് കിട്ടും. ഗ്ലിംസ് കിട്ടിയാലും നിലച്ചു നിൽക്കുന്നില്ല. കാരണം എന്താ? പിന്നെയും ഈ വാസനകൾ ചുറ്റും കാളിയും കൂളിയും വട്ടമിട്ട് നർത്തനം ചെയ്യുന്നു. രാഗം, ദ്വേഷം, മതം, മാത്സര്യമൊക്കെ. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യും? അതിനോട് ശണ്ട കൂടേണ്ട ആവശ്യമില്ല, നിഷേധിക്കാതാണ്. അതാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. എന്നിൽ രാഗമോ ദ്വേഷമോ മതമോ മാത്സര്യമോ യാതൊന്നുമില്ല, ചിദാനന്ദരൂപമായ ആ ബോധമാണ് ഞാൻ. അപ്പൊ ഈ രാഗദ്വേഷമൊക്കെ കാണുന്നതോ? അതൊന്നും എന്നിലില്ല, അതൊക്കെ മനസ്സിലാണോ ഉള്ളത്? രാത്രി ഉറങ്ങിക്കഴിയുമ്പോ മനസ്സടങ്ങിക്കഴിയുമ്പോ ഇതൊന്നും കാണാനില്ല, മനസ്സ് പൊന്തുമ്പോ ഒക്കെ പൊന്തുണു. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെയാണ്, എന്റെയല്ല, എന്നിൽ ഇതൊന്നുമില്ല, ഇതൊക്കെ മനസ്സിലാണ് ഉള്ളത്, എന്നിലല്ല. നോക്കണം, ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം. ആദ്യമൊക്കെ നമ്മൾ കുറച്ച് ശുദ്ധമാക്കി മനസ്സിനെ നിയന്ത്രിച്ച് വേണം. പിന്നീട് യു ഹാവ് ടു ഡിനൈ, ഇതൊന്നും വാസ്തവമല്ല, ഇതൊന്നും എന്നിലില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഭസ്മമായി പോവും, എരിഞ്ഞുപോകും. ഇതൊന്നും എന്നിലില്ല, ഞാൻ ശുദ്ധ ബോധസ്വരൂപനാണ്, പരമപരിശുദ്ധനാണ്. വിവേകാനന്ദ സ്വാമികൾ അതാണ് പറഞ്ഞത്, ഞാൻ പാപി പാപി എന്ന് വിചാരിച്ചാൽ പാപിയായിട്ട് പോകും, നിങ്ങൾ പരമപരിശുദ്ധരാണ്. ഞാൻ ശുദ്ധബോധസ്വരൂപനാണ്, ആത്മാവാണെന്ന് ധരിച്ചാൽ ആത്മതത്വം പ്രകാശിക്കും. എപ്പോഴും പാപി പാപി എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ പാപിയായിട്ട് തീരും, എന്ത് വിചാരിക്കണമോ അതായിട്ട് തീരും. അപ്പൊ എന്തിനീ അങ്ങനെ വിചാരിക്കണം? സ്വയം സ്വസ്വരൂപത്തിനെ ധ്യാനിക്കാം, അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. രാഗം ദ്വേഷം എന്നിലില്ല, മനസ്സിലാണ്. മതം മാത്സര്യം ഇതൊന്നും എന്റെ സ്വരൂപമല്ല, ഞാൻ ആത്മാവാണ്. നിരന്തര ധ്യാനം കൊണ്ട് അത് സിദ്ധിച്ച പോലെ ഭാവിക്കുക, എന്നുവെച്ചാൽ ഭാവിക്കൽ കള്ളമല്ല, അത് സത്യമാണ്. അതുകൊണ്ട് അപ്പൊ ആ ബോധത്തിനെ ശ്രദ്ധിക്കുന്നു, ബോധത്തിനെ തെളിച്ചെടുക്കുന്നു, അതിൽ യാതൊന്നും സ്പർശിക്കുന്നില്ല. കർത്തൃത്വം ഭോക്തൃത്വം യാതൊന്നും, കർത്തൃത്വം ഭോക്തൃത്വമാണ് പുണ്യവും പാപവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ കർത്താവാണ് എന്ന് ധരിക്കുമ്പോ നല്ലത് ചെയ്താൽ പുണ്യം, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ പാപം. പുണ്യപാപങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതി വരികയേ ഇല്ല. എത്ര കാലം കർത്തൃത്വം ഉണ്ടോ അത്ര കാലം പുണ്യവും പാപവും വരും. പുണ്യം സ്വർണ ചങ്ങലയാണ്, പാപം ഇരുമ്പ് ചങ്ങലയാണ്, രണ്ടും നമ്മളെ ബന്ധിക്കും. ഇരുമ്പ് ചങ്ങല എങ്ങനെ ബന്ധിക്കുമോ അതുപോലെ തന്നെ സ്വർണ ചങ്ങല ബന്ധിക്കും. ഇരുമ്പിനേക്കാളും ഘനം കൂടിയ ലോഹമായതുകൊണ്ട് ഒന്നുകൂടെ ബലമായിട്ട് കെട്ടിയിടും. പിന്നെ സ്വർണമായതുകൊണ്ട് നമ്മൾ അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കില്ല. ഇരുമ്പാണെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് വരും. പുണ്യത്തിനെ ഉപേക്ഷിക്കാൻ വളരെ വിഷമാണ്. അപ്പൊ രണ്ടും നമ്മളെ ബന്ധിക്കും, രണ്ടും നമ്മളെ ബന്ധിക്കും, പുണ്യവും ബന്ധിക്കും പാപവും ബന്ധിക്കും. ഇത് രണ്ടും നമ്മളുടെ സ്വരൂപമല്ല. വിഭാഗ പുണ്യാനാം ഭർതൃഹരി ഒരിടത്ത് പറയുന്നു, അതിനെ ആലോചിച്ചാലും എനിക്ക് പേടി തോന്നുന്നു എന്നാണ്. ആത്മാനുഭവത്തിന് പകരം പുണ്യം ചെയ്ത് സ്വർഗത്തിൽ പോയി ഇരിക്കേണ്ട ഗതികേട് വന്നു പോയി. അപ്പോ പുണ്യം പാപം ഇതൊക്കെ ശരീരത്തിലും മനസ്സിലുമാണ്, എന്നിലില്ല. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം. പുണ്യവും പാപവും യാതൊന്നും എന്നെ ബന്ധിക്കുന്നില്ല. ഞാൻ കർത്താവ് എന്നുണ്ടെങ്കിലല്ലേ പുണ്യപാപ ബന്ധനം. ഈ കർത്തൃത്വം ആർക്കാണ്? ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോ പുണ്യം ചെയ്താൽ ധാരാളം അഹങ്കാരം ബലപ്പെടും, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് തോന്നും. പാപം ചെയ്യുന്നവർ ചിലപ്പോ അയ്യോ ഞാനിങ്ങനെ ചെയ്യുന്നുവല്ലോ എന്ന് പശ്ചാത്തപിക്കും. എന്നുവെച്ചാൽ അതിന് പോയി പാപം ചെയ്യണമെന്ന് അർത്ഥമല്ല. അന്വേഷിക്കുക, ഈ കർത്താവ് ആരാണ്, ഈ കർത്തൃത്വം എവിടുന്ന് പൊന്തുന്നു, അതിന്റെ ചലനം എങ്ങനെ ഉണ്ടാവുന്നു, അത് എത്ര കണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്നു. അഹം കർത്താ ഭുക്ത ന കർത്തൃത്വം ന ച കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. എല്ലാരും ഭഗവത്ഗീതയിൽ ഈസി ആയിട്ട് കൊട്ടേഷൻ കൊടുക്കും. കൃഷ്ണൻ ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക, അതുകൊണ്ട് ഞങ്ങൾക്ക് സത്സംഗമൊന്നും വരാൻ സമയമില്ല, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയാണ്. എന്താ ചെയ്യണേ? വീട്ടിൽ ടി വി നോക്കിക്കൊണ്ടിരിക്കും, അതുതന്നെ ഡ്യൂട്ടി. ആ കൃഷ്ണൻ പറയുന്നു, ഡ്യൂട്ടിയല്ല തനിക്ക്, ഡ്യൂവർഷിപ്പേ ഇല്ല, എന്നിട്ട് വേണ്ടേ ഡ്യൂട്ടി? ഡ്യൂട്ടി വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ? എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണു എന്ന് രാത്രി ആളു ക്ലോസ് ആയാൽ ആര് ഡ്യൂട്ടി ചെയ്യും? ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറയണമല്ലോ. നമുക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ ചെയ്യുന്നവൻ ആരാണ്? ഈ ചെയ്യുന്നവൻ ആരാണ്? അപ്പൊ ഈ ചെയ്യുന്നവനെ മറന്നു കളഞ്ഞിട്ടാണ് ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള ഭാവം. അതാണ് ഭഗവാൻ പറഞ്ഞത്, അവിദ്യയെ പറയാണ്, ന കർത്തൃത്വം ന കർമാണി. ഒരു ജീവനും ഈശ്വരൻ കർത്തൃത്വവും കൊടുത്തിട്ടില്ല, കർമ്മവും കൊടുത്തിട്ടില്ല. കർമ്മത്തിനും ഫലം കിട്ടിക്കോളണം എന്ന് യാതൊരു നിർബന്ധമില്ല. ന കർമ്മഫല സംയോഗം, കർമ്മവും ഫലവുമായിട്ടുള്ള സംയോഗവും വരുത്തി വെച്ചിട്ടില്ല. പിന്നെ എന്താ ഈ ലോകത്തിലേ കാണണത്? നമ്മളിവിടെ എവിടെ നോക്കിയാലും കർമ്മമാണല്ലോ. സ്വഭാവസ്തു പ്രവർത്തത, ഓരോരുത്തരുടെ പ്രകൃതി അവരെ ചുഴറ്റ, പ്രകൃതി പിടിച്ച് ചുഴറ്റുരും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. പ്രകൃതി പിടിച്ച് ചുഴറ്റാണ്. സ്വഭാവസ്തു പ്രവർത്തത, സ്വഭാവം എന്ന് വെച്ചാൽ എന്താ? ആദത്തെ കസ്യചിത് പാപം നജൈവ സുകൃതം വിഭുഹു. ഒരാൾക്കും പാപത്തിനെയോ പുണ്യത്തിനെയോ ഭഗവാൻ പാക്കറ്റിലിട്ട് കൊടുക്കണില്ല. പിന്നെ ഈ പാപപുണ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതോ? അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവാ. ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല, നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ വസ്തുവാണെന്നുള്ള അനുഭൂതി അജ്ഞാനം കൊണ്ട് മറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ജന്തുക്കൾ നമ്മളെ പറയാ ജന്തു. ഞാനല്ല കൃഷ്ണൻ. നമ്മൾ ആരെങ്കിലും ചീത്ത വിളിക്കാൻ ജന്തു എന്ന് പറയും അല്ലെ, ക്രീച്ചർ. ജന്തു എന്ന് വെച്ചാൽ ജായതേ ഇതി ജന്തു, ജനിച്ചതൊക്കെ ജന്തുവാണ്. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി. മുഹ്യന്തി എന്ന് വെച്ചാൽ മോഹം ഗച്ഛന്തി ജന്തവഹാണ്. ജന്തുക്കൾ വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു. അപ്പൊ ഈ ദുഃഖം എങ്ങനെ മാറിക്കിട്ടും? ജ്ഞാനേന തു തദ് അജ്ഞാനം ഏഷാം നാശിതം ആത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനം കൊണ്ട്, ഗുരുപദേശം കൊണ്ട്, ഒരു സദ്ഗുരുവിന്റെ കൃപ കൊണ്ട് ആരിൽ ജ്ഞാനം പ്രകാശിച്ചു തുടങ്ങിയോ, തേഷാം അജ്ഞാനം നാശിതം, ആത്മാവിനെ മറച്ചിരിക്കുന്ന മേഘത്തിനെ കാറ്റു കൊണ്ടുപോകും. ആ മേഘത്തിനെ ആരു കൊണ്ടുവന്ന് നിർത്തിയവിടെ? കാറ്റ് തന്നെയോ കൊണ്ടുവന്ന് നിർത്തിയത്? വായുന ആനീയതേ മേഘ പുനസ്തേനൈവ നീയത്തെ മനസാ കൽപ്യത്തെ ബന്ധ മോക്ഷസ്തേനൈവ കൽപ്യത്തെ. മനസ്സ് തന്നെ ബന്ധം കൽപ്പിക്കുന്നു, മനസ്സ് തന്നെ മുക്തനുമാക്കുന്നു. മനസ്സെന്ത് ചെയ്യുന്നു? അജ്ഞാനത്തിനെ കൊണ്ടുവന്ന് നമ്മുടെ യഥാർത്ഥ സ്വരൂപം ഞാൻ 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 എന്നുള്ള അനുഭവത്തിനെ, ശുദ്ധ പ്രജ്ഞയെ മറച്ച് അതിന്റെ മേലെ കൽപ്പനകൾ കൊണ്ടുവന്ന്, രാഗദ്വേഷങ്ങൾ കൊണ്ടുവന്ന്, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ധനികനാണ്, ദരിദ്രനാണ്, രാഗദ്വേഷങ്ങൾ ഉള്ളവനാണ്, ഇങ്ങനെ ആയിരം 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 വികൽപ്പങ്ങൾ പൊന്തിച്ചു കൊണ്ടുവരുന്നു. ഇനി ഉണ്ണണം, ഉറങ്ങണം, പല വ്യവഹാരങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നത് കൊണ്ട് നമ്മളുടെ സ്വരൂപം അറിയണില്ല. ഉണരണം, ഉറങ്ങണം, ഇനി ഉണരണം, ഉറങ്ങണം, ഭുജിച്ചീടണം, അശനം, പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം. ഇനി ഉണ്ണണം, ഇനി ഉറങ്ങണം, ഇനി ഭോഗങ്ങൾ അനുഭവിക്കണം എന്നിങ്ങനെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ഈ ചെയ്യുന്നതല്ല തെറ്റ്, ചെയ്യണം എന്നുള്ളതാണ് തെറ്റ്. എന്ത് നടക്കണമോ അത് പ്രകൃതി, ആ നടക്കുന്നത് അല്ലാതെ ഉണ്ണാനോ ഉറങ്ങാതെ ആരിയിരിക്കുന്നു? ഉണ്ണുന്നു, ഉറങ്ങുന്നു, എല്ലാം നടക്കുമ്പോഴും അതിൽ ഈ അഹംകൃതി പൊന്തി വന്നിട്ട് ഞാൻ ഉണ്ണണം, ഞാൻ ഉറങ്ങണം, ഞാൻ അനുഭവിക്കണം, ഞാൻ പുണ്യം ചെയ്യണം, ഞാൻ പാപം ചെയ്തു, ഈ ഞാൻ അതിനകത്ത് കൂടിയിട്ട് ആരുണരുവതുള്ളൊരു നിർവികാരൂപം എന്നാണ്. ആരെയും നിർവികാരൂപത്തിനെ ഉണരുന്നു? വികാരമാവുന്ന ഈ അഹംകൃതി പൊന്തി വന്നിട്ട് നിർവികാരത്തിനെ മറച്ചു കളയും. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി. അതിനിന്ന് അയോഗ്യനെന്നാൽ ആദ്യത്തെ പടി ഉപദേശിച്ചു, അറിവായി നിൽക്കണം എന്നാണ്. ഉറങ്ങുകയും വരുത്, ഉണരുകയും വരുത്, ഭുജിക്കുകയും അരുത്, പുണരുകയും അരുത് എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ചെയ്യണു എന്നുള്ളത് പൊന്തി വരികയേ അരുത്. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, അതൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ പ്രകൃതി എന്തൊക്കെയോ നടക്കുന്നു, ഞാൻ ആരാണ് എന്നുള്ള വിചാരം ഒരു ക്ഷണം പോലും വിടാതെ ഉള്ളിലുണ്ടെങ്കിൽ അഹങ്കാരം ഉദിക്കാത്ത ബോധാനുഭവത്തിൽ നിന്നുകൊണ്ടേയിരിക്കും. ഞാൻ എന്താണ്, ഞാൻ എന്താണ്, ഞാൻ എന്ന് ചലിക്കുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോ പ്രജ്ഞാശാന്തി തെളിഞ്ഞ് ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അറിവായി നിൽക്കുന്നു നമ്മൾ. അറിവായി നിൽക്കുമ്പോ എന്ത് പ്രവൃത്തി നടന്നാലും ആ പ്രവൃത്തികളൊന്നും ഒരു പ്രവർത്തകനെ ഉണ്ടാക്കില്ല. ആ ശ്രദ്ധ അവിടുന്ന് പതറിയാൽ ഓരോ പ്രവൃത്തിയും ഓരോ ചലനവും ഒരു കർത്താവിനെ അവിടെ ഉണ്ടാക്കും. അതാണ് പ്രത്യക്സ്ഥിതി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. ജ്ഞാതേ വസ്തുനി അഭി ബലവതി വാസന. ഒരിക്കൽ അറിഞ്ഞാൽ പോലും ബലവതി വാസന എന്ത് ചെയ്യും? വാസന പൊന്തി വന്നിട്ട് കർത്താ ഭോക്താ അഭി അഹമിതി, ഞാൻ കർത്ത ഞാൻ ഭോക്ത എന്ന് പൊന്തി വരും. ദൃഢായാസ്യ സംസാരഹേതു, അതാണ് അവന്റെ സംസാര ദുഃഖത്തിന് കാരണം. അതിനെ എങ്ങനെ ഇല്ലാതാക്കും? പ്രത്യക്ദൃഷ്ടിയാനിവസത, പ്രത്യക്ദൃഷ്ടി, സാക്ഷി മാത്രമായി കർത്തൃത്വ ഭോക്തൃത്വങ്ങളൊന്നും ഇല്ലാത്ത തന്റെ ഒരു സ്ഥിതിയിൽ താൻ ഒരു വെറും ഒരു യന്ത്രം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നിലൂടെ നടക്കുന്ന ആ പ്രോസസ്, എവറിത്തിംഗ് ഈസ് ഹാപ്പനിങ്, നത്തിങ് ഈസ് ഡൺ, ദർ ഇസ് നോ ഡൂവർ, നോ ഡൂയിങ്, ഓൺലി ഹാപ്പനിങ്. നടക്കുന്നു, പലതും നടക്കുന്നു, നടത്തുന്നവൻ ഇല്ല, പലതും ചെയ്യുന്നു, ചെയ്യുന്ന ആളില്ലാത്ത ആ സ്ഥിതിയിൽ പ്രകൃതി അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാൽ ബന്ധമുണ്ടാവില്ല. ഇതിന് വയ്യെങ്കിലാണ് രണ്ടാമത്തെ പാദത്തിൽ അവിടെ പറഞ്ഞു, പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. പ്രണവമുണർന്ന് എന്ന് വെച്ചാൽ ബ്രഹ്മബോധമുണർന്ന് ജ്ഞാനികളുടെ സമ്പർക്കത്തിൽ ഇരുന്നാലും കർത്തൃത്വം പതുക്കെ 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 ക്ഷയിച്ചു കിട്ടും സത്സംഗം. പക്ഷെ ആദ്യത്തെ പ്രാമുഖ്യം എന്തിനാ? സദാ അന്വേഷിക്കാം. ഓരോ വിഷമങ്ങൾ വരുമ്പോഴും കർത്തൃത്വം കൊണ്ട് വിഷമിക്കുമ്പോൾ അപ്പൊ അന്വേഷിക്കുക, ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ഞാൻ എന്ന് പറയുന്നത് എന്താണ്, അന്വേഷിച്ചു നോക്കാം, വിചാരം ചെയ്തു നോക്കുക. അങ്ങനെ വിചാരം ചെയ്തു നോക്കുമ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. നമ്മുടെ ലോകത്തിലുള്ള നിയമത്തിനനുസരിച്ചല്ല വിമുക്തി. ആരാദ്യം കർത്തൃത്വത്തിനെ വിടുന്നു അയാൾ വിമുക്തനാകും. എത്ര പുണ്യവാനാണെങ്കിലും കർത്തൃത്വം വിട്ടിട്ടില്ലെങ്കിൽ വിമുക്തനാവില്ല. അഭിച്ഛേദ് സുദുരാചാര, പരമദുരാചാരിയാണെങ്കിലും ഞാൻ കർത്താവാണെന്നുള്ളത് എപ്പോ വിടുന്നു? അപ്പോ വിമുക്തനാവും. എപ്പ ശരണാഗതി ചെയ്യുന്നു? അപ്പോ വിമുക്തനാവും. എത്ര പുണ്യവാനാണെങ്കിലും ശരണാഗതി ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ബന്ധത്തിൽ തന്നെ കിടക്കും. കർത്തൃത്വനാശം ഉണ്ടായിട്ടില്ലെങ്കിൽ ബന്ധത്തിൽ തന്നെ കിടക്കും. അപ്പൊ കർത്തൃത്വനാശമാണ് സമാധി. കർമ്മമൊക്കെ നടക്കുന്നു, പക്ഷെ കർത്താവ് ആരാണ്? ഈ ശ്രദ്ധ പ്രത്യക്ദൃഷ്ടി ഉള്ളിലുള്ളപ്പോ കർത്താവില്ലാതെ കർമ്മം നടക്കും. ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല, പ്രകൃതി എന്തൊക്കെയോ ചെയ്യുന്നു, പ്രകൃതി ഇതിലൂടെ ഒഴുകുന്നു. അവിടെ കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ പ്രവൃത്തി നടക്കുമ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഹ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. പുണ്യം ന പുണ്യം, പുണ്യമില്ല, ന പാപം, പാപമില്ല, ന സൗഖ്യം, സൗഖ്യമില്ല, ന ദുഃഖം, ദുഃഖമില്ല, ന മന്ത്രം, മന്ത്രമില്ല, ന തീർത്ഥം, തീർത്ഥമില്ല, ന വേദാഹ, വേദങ്ങളില്ല. ഓ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് എന്തിനേയും സിദ്ധാന്തമാക്കിയ കുഴപ്പമായി പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധാന്തം ചെയ്യാനല്ല. വിവേക ചൂടാമണിയിൽ പറയുന്നു, അജ്ഞാനമാവുന്ന പാമ്പ് കടിച്ച് വിഷം തലയ്ക്ക് കയറാൻ നിൽക്കുമ്പോ മന്ത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഭജഗോവിന്ദം ഭജഗോവിന്ദം. ബ്രഹ്മജ്ഞാന ഔഷധം വിനാക്കും മന്ത്രൈശ ശാസ്ത്രൈശ്ച കിം ഔഷധൈ അജ്ഞാന സർപ്പദഷ്ടസ്യ. അജ്ഞാനമാവുന്ന പാമ്പ് കടിച്ചിട്ട് ഞാൻ കർത്താ ഞാൻ ഭോക്ത എന്ന് പറഞ്ഞ് അവിടെ ചികിത്സിക്ക, ചികിത്സ എവിടെയാണ് വേണ്ടത്? അവിടെ ചികിത്സിച്ച് നോക്കുമ്പോ ശുദ്ധമായ പ്രജ്ഞ ബ്രഹ്മം പ്രകാശിക്കുന്നു. ബ്രഹ്മത്തിന് മന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം, തന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം, വേദം കൊണ്ട് എന്ത് പ്രയോജനം, പുണ്യം കൊണ്ട് എന്ത് പ്രയോജനം, പാപം കൊണ്ട് എന്ത് പ്രയോജനം. ശുദ്ധമായ ശിവം അവിടെ പ്രകാശിക്കുന്നു. ഊണ് കഴിക്കുമ്പോ ന ഭോജനം, ഭോജനം എന്ന് വെച്ചാൽ ഇവിടെ എന്താ, വിശപ്പ് തന്നെയാണ് ഭോജനം. വിശപ്പ് ഭോജനമാണ്. ഉപനിഷത്ത് പറയുന്നു ഉള്ളിൽ വിശപ്പ് വന്നപ്പോ വെളിയിൽ ആഹാരം ഉണ്ടായി എന്നാണ്. ഭോജനവും വിശപ്പും ഒന്നാണ്. ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വെളിയിൽ അതിന് സപ്ലൈ ഉണ്ടാവും. ഉള്ളിൽ മുക്തി വേണമെന്ന് ആഗ്രഹമുണ്ടോ വെളിയിൽ ഗുരു വരും. എല്ലാം അങ്ങനെയാണ്, നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ്. ഭോജനം വിശപ്പ് ഉള്ളിൽ ഉണ്ടായപ്പോ ആഹാരം പുറമേക്കുണ്ടായി, അഥവാ ആഹാരം പുറമേക്ക്, രണ്ടും സൈമൾട്ടേനിയസ്. അപ്പൊ ഭോജനം എന്ന് വെച്ചാൽ വിശപ്പ് തന്നെ ഭോജനം. എന്റെ ഉള്ളിൽ വിശപ്പുണ്ടാവുന്നു, വിശപ്പ് ഞാനല്ല, വിശപ്പ് ഞാനല്ല. അഹം ഭോജനം നൈവ ഭോജ്യം, മുമ്പിൽ അന്നമുണ്ട്, ഇത് ഭോജനം അത് ഭോജ്യം. ഭോജ്യമായിട്ടുള്ള അന്നമുണ്ട്, ആ അന്നവും ഞാനല്ല, നടക്കുന്നു പ്രകൃതിയിൽ. അഹം ഭോജനം നൈവ ഭോജ്യം. ഈ ഊണ് കഴിക്കുന്ന ആളോ ന ഭോക്താം, ഇത് അന്നത്തിൽ മാത്രമല്ല എല്ലാ അനുഭവങ്ങളിലും. എന്ത് അനുഭവങ്ങൾ നടക്കുമ്പോഴും ഒരു ഭോഗവും ഞാൻ ചെയ്യണു എന്ന് പറ്റിക്കൂടാതിരുന്നാൽ സകല ഭോഗങ്ങളും വിട്ടുപോകും. ആളുകൾക്ക് സംശയമുണ്ടാവും, ഇങ്ങനെ വിചാരിച്ചാൽ ആളുകൾ പാപം ചെയ്യില്ലേ, ഒരു പാപവും ചെയ്യാൻ പറ്റില്ല. പ്രകൃതിക്ക് അനുസരിച്ചായിത്തീരും. തന്റെ അഹങ്കാരം പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രോൾ, പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതൊരു മഹാശക്തിയുണ്ടോ ആ ശക്തിയുടെ കയ്യിലായാൽ എന്ത് നടക്കണമോ അതേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അർജുനൻ ചെയ്യുന്നത് മഹാപാപമല്ലേ, എത്ര പേരെ യുദ്ധം ചെയ്യാനാ ഭഗവാൻ പറയണത്. ഭഗവാൻ പറഞ്ഞു തന്റെ ബുദ്ധിയിലുള്ള ഈ ചിന്തകളും കുഴപ്പങ്ങളും ഒക്കെ മാറ്റിയിട്ട് നിമിത്തമാത്രം ഭവ സവ്യസാക്ഷി, തന്നെ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. യദി അഹങ്കാരമാശ്രിത്യ നയോത്സയിതി മന്യസേ മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതി ത്വാം നിയോക്ഷ്യതി. അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് വിചാരിക്കുക, യു ഹാവ് നോ ചോയ്സ് ടു റിനൗൺസ്, യു വിൽ ബി ഡ്രിവൺ ടു ആക്ഷൻ. അപ്പൊ എന്തിനാ വെറുതെ കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നത്? ഈ ഞാൻ ആരാണ്, ഈ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നത് ഞാനേ തന്റെ കയ്യിലില്ല, അത് തന്നെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ഈ അഹങ്കാരം തന്നെ ആ അജ്ഞാനത്തിനെ ഉപേക്ഷിച്ച് നിമിത്തമായിട്ട് തീരൂ, എന്റെ കയ്യിൽ ഒരു യന്ത്രമായിട്ട് തീരൂ, എന്തു നടക്കണമോ നടക്കട്ടെ എന്നാണ്. നിമിത്തമാത്രം ഭവ സവ്യസാക്ഷിൻ, ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. സുഖം വരുന്നു, ദുഃഖം വരുന്നു. സുഖദുഃഖങ്ങള് ദ്വന്ദ്വം, ദ്വന്ദ്വാണി സർവാണി അഖിലാഹ ത്രിപുട്യഹ കിഞ്ചിത് സമാശ്രിത്യ വിഭാന്തി വസ്തു തൻ മാർഗണേ സ്യാത് ഗളിതം സമസ്തം ന പശ്യതാം സത് ചലനം കദാപി. എല്ലാ ദ്വന്ദ്വങ്ങളും, തണുപ്പ് ചൂട് സുഖം ദുഃഖം നല്ലത് ചീത്ത, അതേപോലെ ത്രിപുടി, ജീവൻ ജഗത്ത് ഈശ്വരൻ ഗുരു ശിഷ്യൻ പാഠം, ഇതൊക്കെ തന്നെ ഈ ത്രിപുടികളും ദ്വന്ദ്വങ്ങളും ഒക്കെ തന്നെ അഹങ്കാരമുള്ളത്തോളമേ ഉള്ളൂ. അഹങ്കാരത്തിനെ മൂലാന്വേഷണം ചെയ്ത് അധിഷ്ഠാനമായ സത്തയെ കണ്ടെത്തുമ്പോ ഇതൊക്കെ അപ്രത്യക്ഷമാവും. ദ്വന്ദ്വങ്ങളും പോയി, ത്രിപുടികളും പോയി, എല്ലാം പോയി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായി, അതിനു താൻ തന്നെ സാക്ഷി. ആ സാക്ഷി എവിടെ നിൽക്കണം? ആ സാക്ഷിയെ കണ്ടെത്തുമ്പോ ഈ മൂന്ന് പോയി ഒന്നായിട്ട് തീരും. വീണ്ടും ഏകമേവ അദ്വിതീയം നേഹ നാനാസ്ഥി കിഞ്ചന, നാനാത്വം അല്പവുമില്ലാത്ത ബോധാനുഭവം, ചൈതന്യാനുഭവം ഉള്ളിലുണ്ടാവും. ആ ചൈതന്യാനുഭവമാണ് ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. ഇത് നമുക്ക് ധ്യാനിക്കാനാണ്, യാതൊന്നുകൊണ്ടും ബാധിക്കാതിരിക്കാനായിട്ട്, കർത്തൃത്വം നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട്, ഡുവർഷിപ്പ് നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട്, കൺസെപ്റ്റ് പോരാ ആത്മവിചാരം വേണം. കോൺസെപ്റ്റ് നമുക്ക് തൽക്കാല സമാധാനം തരും, യാതൊന്നും ബാധിക്കില്ല എന്ന് പറയണത്. അതുപോരാ, വിചാരം വേണം. യു ഹാവ് ടു ഗോ ടു ദ സോഴ്സ്. അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യണം, അല്ലെങ്കിൽ അത് പൊന്തി വന്നിട്ട് വിക്ഷേപശതം കരോതി എന്നാണ്. ഒരു ക്ഷണനേരത്തേക്ക് മറന്നു കഴിഞ്ഞാൽ ഞാൻ എന്ന് പിന്നെയും പൊന്തി വരും, അനേക ദുഃഖങ്ങൾ ഉണ്ടാക്കി എല്ലാം മറച്ചു കളയും. സംസാര വൃക്ഷം പൊന്തി വരും. സംസാര വൃക്ഷത്തിന്റെ വേരല്ല വിത്താണ് ഈ അഹങ്കാരം, അജ്ഞാനം. രാമസ്വാത്മവിചാരോയം കോഹം സ്യാമിതി രൂപക ചിത്ത ദുർദ്രുമ ബീജസ്യ ദഹനേ ദഹനസ്മൃത. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ പറയുന്നു, ഹേ രാമ, ഞാൻ ആരാണ് എന്നുള്ള ഈ വിചാരമുണ്ടല്ലോ, ചിത്തമാവുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ വേരല്ല വിത്ത്, വിത്ത് കത്തിക്കുന്ന അഗ്നിയാണ് എന്നാണ്. ആ വിത്തിനെ എരിച്ചു കളയുന്ന അഗ്നിയാണ്, ചുട്ടെരിക്കുന്ന അഗ്നിയാണ്. അപ്പോ ആ വിത്ത് അഹങ്കാരമാണ്. അഹങ്കാരത്തിൽ നിന്നാണ് ഈ സംസാര വൃക്ഷം പടർന്നു പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോ അതിനെ അന്വേഷിച്ചു നോക്കുമ്പോ അഹങ്കാരത്തിന് സ്ഥാനമേ ഇല്ല. ശുദ്ധ പ്രജ്ഞ ശിവം ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം. ഞാൻ ആരാണ് എന്നുള്ള ഈ വിചാരമുണ്ടല്ലോ, ചിത്തമാവുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ വേരല്ല വിത്ത്, വിത്ത് കത്തിക്കുന്ന അഗ്നിയാണ് എന്നാണ്. ആ വിത്തിനെ എരിച്ചു കളയുന്ന അഗ്നിയാണ്, ചുട്ടെരിക്കുന്ന അഗ്നിയാണ്. അപ്പോ ആ വിത്ത് അഹങ്കാരമാണ്. അഹങ്കാരത്തിൽ നിന്നാണ് ഈ സംസാര വൃക്ഷം പടർന്നു പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോ അതിനെ അന്വേഷിച്ചു നോക്കുമ്പോ അഹങ്കാരത്തിന് സ്ഥാനമേ ഇല്ല. ശുദ്ധ പ്രജ്ഞ ശിവം ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ ബാക്കിയൊക്കെ നടക്കുന്നത് പ്രകൃതിയുടെ മണ്ഡലത്തിൽ. പ്രകൃതേഹേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹം ഇതി മന്യതേ. പ്രകൃതി സുഖം ദുഃഖം പുണ്യം പാപം മന്ത്രം തീർത്ഥം വേദം യജ്ഞം എല്ലാം കൊണ്ടുവരുമ്പോ അതിനകത്ത് അജ്ഞാനം കടന്നുകൂടിയിട്ട് കർത്താ അഹം ഇതി മന്യതേ, ഞാൻ കർത്താവാണ് എന്ന് തോന്നിപ്പോകും. ഈ കർത്താവാണെന്ന് തോന്നുന്ന ഈ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ കർത്തൃത്വമില്ല. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാ ഗുണേഷു വർത്തന്തേ ഇതി മത്വാന സജ്ജതേ. പ്രകൃതിയുടെ പ്രവർത്തനത്തിലൊന്നും ഞാൻ എന്ന് പറഞ്ഞു പറ്റിക്കൂടിയിട്ടില്ലെങ്കിൽ, ഒട്ടിച്ചേർന്നിട്ടില്ലെങ്കിൽ ചിദാനന്ദരൂപമായ ശുദ്ധ പ്രജ്ഞ ശിവം അവിടെ ജ്വലിക്കും, അവിടെ പ്രകാശിക്കും. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ അഹങ്കാരത്തിന്റെ ചലനത്തിനെ അന്വേഷിച്ച് മൂന്ന് മണ്ഡലം നമ്മൾ ഇന്നലെ പറഞ്ഞു. അഹങ്കാരം, അഹം സ്ഫൂർത്തി, അഹം ബോധം. അഹങ്കാരം തേടിച്ചെല്ലുമ്പോ അഹം സ്ഫൂർത്തി അഥവാ ചിത്ശക്തിയായിട്ട് നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കും. ക്രമേണ ശാന്തി, അഹം ബോധം. ഇത് നമ്മള് ഒരു യോഗം പോലെ അനുഷ്ഠിക്കണം. കുറെ കാലം അനുഷ്ഠിച്ചാൽ ശ്വാസപ്രശ്വാസം പോലെ നമുക്കത് സഹജമായിട്ട് തീരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജപം ചെയ്യുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഈ ജപിക്കുന്ന ഞാൻ ആരാണ്, അനേക വിഷമങ്ങൾ ഉള്ളിൽ തോന്നുമ്പോ ഏകാന്തത്തിലിരുന്ന് കുറെ നേരം ജപിക്കാം. ജപിച്ചിട്ട് ഈ വിഷമങ്ങളൊക്കെ ആർക്ക് തോന്നുന്നു നോക്കിയാൽ എല്ലാ വിഷമങ്ങൾക്കും ഒരു സെന്ററേ ഉള്ളൂ, ഞാൻ. എന്റെ വിഷമങ്ങൾ, എന്റെ പ്രശ്നങ്ങൾ, എന്റെ പ്രോബ്ലംസ്. ബാക്കി സുനാമിയൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്റെ കുടുംബത്തില് പ്രശ്നം വന്നാലേ എനിക്ക് കുഴപ്പമുള്ളൂ. അപ്പോ പുറമേക്ക് നടക്കുന്നതൊന്നുമല്ല, എന്നെ ബാധിക്കുന്നതാണ് എന്റെ പ്രോബ്ലം. അപ്പൊ ഈ എന്നെ, എന്റെ പ്രശ്നം എനിക്ക് വന്നു, ആ ചലനത്തിനെ ശ്രദ്ധിച്ചാൽ അതാണ് ഫസ്റ്റ് ഇന്റിമേഷൻ, ഉള്ളിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ഡോർ. ടു എന്റർ ടു ദ സോഴ്സ്, അതിലത്തെ ഫസ്റ്റ് ദ്വാരമാണ് ആ ഒരു ചലിക്കുന്ന സ്ഥാനം. എവിടെയോ ചലിക്കുന്നു. നിധി കണ്ടെത്താനൊക്കെ പഴയ വീടുകളിലൊക്കെ ചിലപ്പോൾ ബംഗ്ലാവിലൊക്കെ നമ്മൾ കഥയൊക്കെ വായിക്കും. നോക്കും, നോക്കി 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 പോകുമ്പോൾ നിലത്തിൽ എവിടെയോ ഒരു കല്ല് മാത്രം ഇളകും. അപ്പൊ അതാണ് ഡോർ. ആ കല്ല് ഇളക്കി പിന്നെ അകത്തുപോയി മറ്റൊരു വാതിൽ തുറന്നു, നിധി എടുത്തു. അതുപോലെ നമ്മളുടെ ഉള്ളിൽ ഇളകുന്ന ഒരു കല്ല്, ആ കല്ല് ശ്രദ്ധിക്കുക. ഇളകുന്ന കല്ലെന്താ? ഞാൻ, എനിക്കുണ്ടായി, എനിക്ക് സംഭവിച്ചു, എനിക്ക് വിഷമം വന്നു, എനിക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, എനിക്ക് എങ്ങനെ കിട്ടും, എന്റെ ജീവിത പ്രശ്നങ്ങൾ, എന്റെ പ്രോബ്ലംസ്, ഞാൻ നാളെ എന്ത് ചെയ്യും, എനിക്ക് പല കുഴപ്പങ്ങളും വരാൻ പോകുന്നു, വിഷമങ്ങളും വരാൻ പോകുന്നു, ഒക്കെ നോക്കിയാൽ എനിക്ക്, ഞാൻ, എന്റെ എന്റെ പ്രശ്നങ്ങൾ, എന്റെ ജീവിതം, എന്റെ ദുഃഖം, എന്റെ എന്റെ, ആ ചലനമാണ് ഇളകുന്ന കല്ല്. അത് എവിടുന്ന് ഇളകണോ എന്ന് ശ്രദ്ധിച്ചാൽ അത് നമ്മളുടെ ഉള്ളിലുള്ള ഖജാനാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ട്രഷർ ഹൌസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അത് പതുക്കെ 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 നിശ്ചലമായ പ്രജ്ഞയെ, ബോധത്തിനെ തെളിച്ചു തരും. അല്ലാതെ കോൺഷ്യസ്നസ്, അവയർനെസ് എന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് കോൺഷ്യസ്നെസ് എന്ന് നമുക്കെന്തറിയും? കോൺഷ്യസ്നസ് ഈസ് ബ്രഹ്മൻ, ഇതാണ് ആദ്യത്തെ ഡെഫനിഷൻ, പ്രജ്ഞാനം ബ്രഹ്മ. ശരി, കോൺഷ്യസ്നസ് എന്ന് വെച്ചാൽ എന്താ? എങ്ങനെ ഭാവന ചെയ്യും കോൺഷ്യസ്നസ്? എങ്ങനെ പിടിക്കും? കോൺഷ്യസ്നസ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ യു ആസ് ഐ, അതാണ് രണ്ടാമത്തെ മഹാവാക്യം, അഹം ബ്രഹ്മാസ്മി. സോ ടു എക്സ്പീരിയൻസ് കോൺഷ്യസ്നസ്, ടു നോ വാട്ട് കോൺഷ്യസ്നസ് ഈസ്, pay attention to this I in you, then you will experience what is pure consciousness, then go deep into that experience, then you will find tattvamasi. Adu thanneyanu mumbil irikkana aalukalum kaanunnathukke adu thanneyanu. Appo adina aadyatha padi enda? Poovinil thein pol ഊണുക്കുൾ ഈശൻ ഒളിന്തിരന്താണേ. തായ്മാനവ തിരുമന്ദിരത്തിൽ പറഞ്ഞു, ഒരു പൂവിൽ തേൻ പോലെ, എള്ളില് എണ്ണ പോലെ, തൈരിൽ നെയ്യ് പോലെ, ശരീരത്തിൽ ഈശ്വരൻ ഒളിഞ്ഞിരിക്കണമെന്നാണ്. അത് കണ്ടെത്താൻ, ആ കണ്ടെത്താൻ ഉള്ള ഓപ്പനിങ് ദ ഡോർ, വാതിൽ തുറക്കൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്റെ ഉള്ളിലുള്ള വ്യക്തിബോധത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങും. വ്യക്തിബോധത്തിനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ ആ വ്യക്തിബോധം തന്നെ ശിവബോധമായിട്ട്, ഈശ്വരസ്വരൂപമായിട്ട്, പരമാത്മസ്വരൂപമായിട്ട് ജ്വലിക്കും. അത് തന്നെ പരമാത്മദർശനം, ആത്മസാക്ഷാത്കാരം.
മനോബുദ്ധ്യഹങ്കാരചിത്താനിനാഹം ശ്രോത്രജിഹ്വേന ഘ്രാണനേത്രേ വ്യോമഭൂമിർന്ന തേജോ ന വായു ചിദാനന്ദശിവോഹം ശിവോഹം നാണസംജ്ഞോ ന വൈ പഞ്ചവായു സപ്തധാതുർന്ന പഞ്ചകോശ നാഗ്പാണിപാദൗ നോപസ്ഥപായു ചിദാനന്ദശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ മൃത്യുശങ്ക നമേ ജാതിഭേദഃ
പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന്ന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന്ന ബന്ധ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം.